രജിഷ കുതിക്കുന്നു. രജിഷ വിജയനുമായി ബിന്ദു പാലക്കപ്പറമ്പിൽ നടത്തിയ അഭിമുഖം. തമിഴിലും അരങ്ങേറ്റം നടത്തി. സിനിമാ തിരക്കുകൾക്കിടയിൽ നിന്ന് രജിഷ വിജയൻ സംസാരിക്കുന്നു. ആദ്യ സിനിമ അനുരാഗ് കരിക്കൻ വെള്ളത്തിലെ ഏലിയായി സ്വാഭാവിക അഭിനയ തികവ് കൊണ്ട് രജിഷ വിജയൻ മലയാള സിനിമയിലേക്ക് വരവറിയിച്ചു. മികച്ച നടിക്കുള്ള അവാർഡും കരസ്ഥമാക്കി. ജൂണിലെ ജൂണും ഫൈനൽസിലെ ആലിസും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ചുരുങ്ങിയ കാലയളവിൽ മലയാള സിനിമയിലെ മുൻനിരയിലേക്ക് താരമായി രജിഷ ഉയർന്നു. അഭിനയത്തോടുള്ള ആത്മാർത്ഥമായ അഭിനിവേശമാണ് രജിഷയുടെ സിനിമാഗ്രാഫിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം. ഓരോ കഥാപാത്രങ്ങളായി മാറുമ്പോഴും സ്വന്തം കയ്യൊപ്പ് കൂടി രജിഷ അതിൽ പതിപ്പിക്കുന്നു. പുതിയ വർഷത്തിൽ രജിഷയ്ക്ക് കൈനിറയെ സിനിമകളാണ്. പുതിയ സിനിമാ വിശേഷങ്ങളും ഒപ്പം തന്നെ സ്പർശിച്ച കഥാപാത്രങ്ങളെക്കുറിച്ചും രജിഷ ആദ്യമായി തുറന്നു സംസാരിക്കുന്നു. കോഹോ വലിയ പ്രതീക്ഷ. കോവിഡ് കാലത്ത് ആദ്യം ചെയ്ത സിനിമയായിരുന്നു റഹ്മാന്റെ ലവ്. തികച്ചും പുതിയൊരു ചിത്രീകരണ അനുഭവമായിരുന്നു. ആദ്യമായാണ് ത്രില്ലർ സിനിമയുടെ ഭാഗമാവുന്നത്. വ്യത്യസ്തമായ ത്രില്ലർ വിഷയമായിരുന്നു. കോവിഡ് കാലത്ത് എല്ലാ സുരക്ഷയോടും 20 പേർ ചേർന്നാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഒരു ഫ്ളാറ്റിനുള്ളിലായിരുന്നു ഭൂരിഭാഗം ചിത്രീകരണവും. സിനിമാ മേഖല ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണമെന്ന് ലവ്വിലൂടെ തെളിയിച്ചു. ലോക്ഡൌണിന് വേണ്ടി ഒരുക്കിയ സിനിമയല്ല ലവ്. ആ സമയത്ത് ഇങ്ങനെയൊരു ചിന്ത വന്നു, എന്നാൽ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ലവ്വിന്റെ ചിത്രീകരണം പൂർത്തിയായി. രാഹുൽ റിജി നായരുടെ ഖോഖോയുടെ ചിത്രീകരണം തുടങ്ങുകയായിരുന്നു. ലവ് ചെയ്യുന്ന അത്ര എളുപ്പമായിരുന്നില്ല ഖോഖോ. ഒരു സ്പോർട്സ് ഡ്രാമയായതുകൊണ്ട് അതിലെ കഥാപാത്രത്തിന് വേണ്ടി പൂർണ്ണമായി മനസ്സും ശരീരവും അർപ്പിച്ചിരുന്നു. ഒരു നോർമൽ ചിത്രം ഷൂട്ട് ചെയ്യുന്നത് പോലെ ഒരിക്കലും ഒരു സ്പോർട്സ് ചിത്രം ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ പാടായിരുന്നു. എന്നാൽ ഒരു തടസ്സവുമില്ലാതെ അതിന്റെ ചിത്രീകരണം പൂർത്തീകരിക്കാൻ സാധിച്ചു. മരിയ ഫ്രാൻസിസ് എന്നാണ് ഖോഖോയിലെ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. അത്ലറ്റിക് കോച്ചിന്റെ വേഷമാണ്. ഒരു തുരുത്തിലെ ഗേൾസ് സ്കൂളിൽ മരിയയുടെ ആദ്യ പോസ്റ്റിംഗ്. അവിടുത്തെ കുട്ടികളുടെ ഖോഖോ ഗെയിമിനോടുള്ള താല്പര്യം കൊണ്ട് മരിയ അവിടെ നിന്ന് ഒരു ഖോഖോ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായി സ്പോർട്സ് മൂവി എന്ന് പറയാൻ സാധിക്കില്ല. 15 കുട്ടികളും ആ കോച്ചും തമ്മിലുള്ള വൈകാരികമായ ബന്ധങ്ങളിലൂടെയും ചിത്രം കടന്നു പോകുന്നുണ്ട്. രാഹുൽ എന്റെ സുഹൃത്താണ്. ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖോഖോയുടെ കഥ രാഹുൽ പറയുന്നത്. ഉത്തരേന്ത്യയിലായിരുന്നു എന്റെ സ്കൂൾ പഠനകാലം. അന്ന് ഞങ്ങൾ അവിടെ കളിക്കുമായിരുന്നു ഖോഖോ. രാഹുൽ പറയുമ്പോഴാണ് അതൊരു ദേശീയ ഗെയിമാണെന്ന് പോലും അറിയുന്നത്. സത്യം പറഞ്ഞാൽ സ്കൂൾ സമയത്ത് കളിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്ത സ്റ്റാമിന വേണ്ട ഒരു ഗെയിം ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ കൂടുതൽ താല്പര്യമായി. അപ്പോഴാണ് ഞാൻ രാഹുലിനോട് തിരക്കഥ വായിക്കാൻ ആവശ്യപ്പെടുന്നത്. തിരക്കഥയ്ക്ക് എന്നെ ആകർഷിക്കാൻ കഴിഞ്ഞതോടെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് സിനിമ ഓണായി. 1 ഷൂട്ടിംഗ് തുടങ്ങി. 15 കുട്ടികളിൽ മമിത എന്ന കുട്ടി മാത്രമേ സിനിമാ മേഖലയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം റിയൽ ഖോഖോ താരങ്ങളായിരുന്നു. കുട്ടികൾ ഖോഖോ ഭാഗങ്ങൾ ഗംഭീരമാക്കുമെന്നറിയാമായിരുന്നു. പക്ഷെ അതല്ലാത്ത രംഗങ്ങളിൽ അവർ ഗംഭീര പ്രകടനം നടത്തി. അധികം ടേക്കുകൾ പോലും പോവാതെ അവർ ഞെട്ടിച്ചു. അഭിനയത്തിൽ ഒരു മുൻപരിചയമില്ലാത്ത കുട്ടികളാണ്. അവർ തമ്മിൽ പെട്ടെന്ന് കൂട്ടായി. അവർ ഞാനുമായി പെട്ടെന്ന് സിങ്ക് ആയതുകൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് കൂടുതൽ സഹായകമായി. മൺട്രോതുരുത്തിലായിരുന്നു ഭൂരിഭാഗം ഷൂട്ടിങ്ങും. എന്നും രാവിലെ അങ്ങോട്ട് ബോട്ടിൽ പോയി വൈകിട്ട് തിരിച്ചു വരുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ കോച്ചായതുകൊണ്ട് ഖോഖോ ഗെയിം വലിയ രീതിയിൽ പഠിക്കേണ്ടി വന്നില്ല. അതിലെ നിയമങ്ങളെല്ലാം ചേർന്ന് തിയറികളാണ് കൂടുതലും പഠിച്ചത്. ഇതിനു മുമ്പ് ചെയ്ത സ്പോർട്സ് മൂവി ഫൈനൽസില് ഞാൻ പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ കാര്യമായി പരിശീലിക്കേണ്ടി വന്നു. ഇതിനുവേണ്ടി ഒരു കോച്ചിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ ഡയറ്റും വർക്കൗട്ടും നോക്കിയിരുന്നു. 3 ലുക്കിലെത്തിയെങ്കിലും കോച്ചായുള്ള ഭാഗമാണ് കൂടുതലും. ജിബു ചേട്ടന്റെ ചിത്രം എല്ലാം ശരിയാകും ഈ വർഷം ഉണ്ടാകും. ആസിഫാണ് നായകൻ. ജിബു ചേട്ടന്റെ മുൻ ചിത്രങ്ങളെ പോലെ തികച്ചും എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും അത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കും. എന്റെ മുന്നിൽ ഒരു തിരക്കഥ വരുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത സ്വഭാവഗുണമുള്ള കഥാപാത്രമാണോ എന്ന് നോക്കാറുണ്ട്. അതല്ലാതെ സ്ത്രീ കേന്ദ്രീകൃതമാണോ പുരുഷ കേന്ദ്രീകൃതമാണോ എന്നൊന്നും നോക്കാറില്ല. അതുപോലെ ഏതെങ്കിലും തരത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യാൻ ആ തിരക്കഥയ്ക്ക് സാധിക്കണം. റഹ്മാന്റെ ലവിൽ കാര്യമായൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. എല്ലാ ജോണറിലും എല്ലാത്തര കഥാപാത്രങ്ങളും ചെയ്യാനാണ് ആഗ്രഹം. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിനോട് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നെഗറ്റീവായി അവരെ ബാധിക്കരുത്. അത് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കഥാപാത്രം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. കൊമേഴ്ഷ്യൽ ഹിറ്റ് ഞാൻ കാര്യമാക്കാറില്ല, പക്ഷെ തിരക്കഥ മുഴുവനായി നോക്കാറുണ്ട്. വൈകാരികമായി ദിയ ബാധിച്ചു. വിദുച്ചേച്ചി സംവിധാനം ചെയ്ത സ്റ്റാൻഡപ്പിലെ ദിയ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു വിങ്ങലായിരുന്നു ഉള്ളു നിറയെ. റേപ്പ് വിക്ടിം എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, സർവൈവർ എന്നാണ് പറയുന്നത്. ദിയ മാനസികമായി എന്നെ ഒരുപാട് തളർത്തിയിരുന്നു. ദിയയുടെ പല ഇമോഷനിലും സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇമോഷണലി എന്നെ ഇത്രയധികം ബാധിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടായിട്ടില്ല. അത് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഇത്രയധികം വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ സർവൈവ് ചെയ്ത പെൺകുട്ടികളെ കുറിച്ച് ഞാൻ നിരന്തരം ചിന്തിച്ചിരുന്നു. ശാരീരികമായി ജൂണും ആലിസും. ജൂണിലെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി മുടി വെട്ടി ഷോർട്ടാക്കി, തടി കുറച്ചു. ഫൈലൻസിലെ ആലിസിനു വേണ്ടി സൈക്ലിംഗ് പഠിച്ചു. സൈക്കിൾ ബാലൻസ് പോലും ഉണ്ടായിരുന്നില്ല, എന്നാൽ അതൊന്നും വലിയ പാടായി തോന്നിയില്ല. എല്ലാം ഓരോ കഥാപാത്രത്തിന് വേണ്ടിയുള്ള ഹോംവർക്കായാണ് തോന്നിയിട്ടുള്ളത്. ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ ചില കഥാപാത്രങ്ങൾ മാനസികമായി ബാധിക്കും, അത് മറികടക്കാനാണ് ബുദ്ധിമുട്ട്. ഫൈനൽസിന് വേണ്ടിയെടുത്ത ട്രാൻസ്ഫോർമേഷനല്ല, അതിൽ കാലിൽ അപകടം പറ്റിയതിനു ശേഷമുള്ള ചിത്രീകരണമാണ് ബുദ്ധിമുട്ടായത്. കാലിൽ പരിക്ക് പറ്റിയതിനു ശേഷമാണ് ചിത്രത്തിലെ 70% സൈക്ലിംഗ് രംഗങ്ങൾ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ വേദനയായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും കയറാൻ സാധിക്കാത്ത വേദനയായിരുന്നു. പിന്നെ സൈക്ലിംഗിന്റെ കാര്യം പറയണ്ടല്ലോ. തമിഴിൽ കർണൻ, മാരി സെൽവരാജ് സാറും ധനുഷും. പരിയറും പെരുമാളും എന്ന സിനിമയുടെ സംവിധായകൻ മാരി സെൽവരാജ് സാറിന്റെ സിനിമ, ധനുഷ് സാർ നായകൻ. ഇതിൽ കൂടുതൽ ഭാഗ്യമൊന്നും കിട്ടാനില്ല. ചിത്രത്തിന്റെ ചിത്രീകരണം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്നു. മാരി സെൽവരാജ് സാർ ശരിക്കും ജീനിയസ് ആണ്. അദ്ദേഹത്തിന്റെ വർക്കിംഗ് സ്റ്റൈലെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഇതുവരെ ഞാൻ അത്തരത്തിലൊരു ചിത്രീകരണ സ്റ്റൈൽ അനുഭവിച്ചിട്ടില്ലെന്ന് പറയാം. ഒരു വർഷത്തോളം കർണൻ സിനിമയോടൊപ്പമായിരുന്നു യാത്ര. ഒരു നാട്ടിലെ കഥയാണ്. ദൃശ്യഭംഗിയിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പറയുന്നത്. ധനുഷ് സാറെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹം അത്രയും കഴിവുള്ള നടനാണ്. ഞെട്ടിച്ചു കളയുന്ന രീതിയിലാണ് സാറിന്റെ അഭിനയ മികവ്. വളരെ സൈലന്റ് ആയ വ്യക്തിത്വമാണ്, അധികമൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ആക്ഷൻ പറയുമ്പോഴും പെട്ടെന്നാണ് ആ കഥാപാത്രത്തിലേക്ക് മാറുന്നത്. ഒരു നാടൻ തമിഴ് പെൺകുട്ടിയുടെ റോളാണ്. നല്ലൊരു അനുഭവമായിരുന്നു കർണൻ. കോമഡി കഥാപാത്രവും നെഗറ്റീവ് ഷെയ്ഡും. കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും. പക്ഷെ അതിനുവേണ്ടി നോക്കി നിൽക്കുന്നില്ല, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യും. 2020 നഷ്ടങ്ങളുടെ വർഷം. 2020 മോശം വർഷമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരുപാട് വേണ്ടപ്പെട്ടവരെ നഷ്ടമായി, ഒരുപാട് പേർക്ക് ജോലി നഷ്ടമായി, സ്ഥിരം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, പുറത്തിറങ്ങാൻ പറ്റാത്ത സമയം. അതുപോലെ 3-4 നല്ല സിനിമകളുടെ ഭാഗമാവാനും സാധിച്ചു ഈ വർഷത്തിൽ. എന്റെ പട്ടിക്കുട്ടി ജീവിതത്തിലേക്ക് വന്ന വർഷം. ക്വാറന്റൈനിൽ നിന്നത് മറ്റൊരു അനുഭവം. യാത്രകൾ സഹായിക്കാറുണ്ട്. ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു യാത്ര പോകാറുണ്ട്. ഓരോ സിനിമയിലും അതിലെ കഥാപാത്രങ്ങളും കുടുങ്ങി നിൽക്കാതെ മുന്നോട്ടു പോകാൻ ഓരോ യാത്രകളും സഹായകമാകാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ദൂരത്തിൽ യാത്ര പോകും, തിരിച്ചു വരുമ്പോഴേക്കും റീഫ്രഷ് ആകും. ഒരുപക്ഷെ നടിയായില്ലെങ്കിൽ ട്രാവൽ വ്ളോഗർ ആവുമായിരുന്നു. ചില സന്തോഷ നിമിഷങ്ങൾ. ആദ്യമായി എന്റെ മുഖം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം ജീവിതത്തിൽ മനോഹരമായ നിമിഷമാണ്. അതുപോലെ എന്റെ എല്ലാ വർക്കുകളും ആദ്യം തിയേറ്ററുകളിൽ കാണുമ്പോൾ ഇമോഷണൽ ആവാറുണ്ട്. സിനിമ മാത്രമല്ല, എന്റെ എല്ലാ പ്രവൃത്തികളിലും എന്നെ ഇങ്ങനെ ആക്കിയെടുത്ത എന്റെ മാതാപിതാക്കൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കാറുണ്ട്. അതുപോലെ എന്റെ എല്ലാ കഥാപാത്രങ്ങളും സിനിമകളും പ്രേക്ഷകർ സ്വീകരിച്ചു എന്നറിയുമ്പോൾ സന്തോഷം നൽകാറുണ്ട്. ഖോഖോ. 12 പേരടങ്ങുന്ന ടീം കളിക്കുന്ന ഒരു കളിയാണ് ഖോഖോ. 9 പേർ മാത്രം കളിക്കളത്തിൽ ഉണ്ടാവുക. എതിർ ടീമിലെ അംഗങ്ങളെ തൊടുന്ന കബഡി പോലുള്ള ഒരു കളിയാണിത്. ഇന്ത്യയിലെ പ്രശസ്തമായ പരമ്പരാഗതമായ കളിയിലൊന്നാണിത്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് ഈ കായിക ഇനം കൂടുതൽ പ്രചാരത്തിലുള്ളത്. മലയാള സിനിമയിൽ നടന്മാരെ അപേക്ഷിച്ച് നടിമാർക്ക് ലൈഫ് ഇല്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. മഞ്ജു ചേച്ചിയും ഉർവശി മാമും ശോഭന മാമും എല്ലാം ഇവിടെ മലയാള സിനിമയിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. സിനിമയിൽ നിന്ന് മാറി നിൽക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്, അല്ലാതെ ഔട്ടായി പോകുന്നതല്ല. പലരും ഫാമിലിയും സിനിമയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വിചാരിച്ച് പിന്മാറുന്നതാണ്. അങ്ങനെ പോയ നടിമാർ തിരിച്ചു വരുമ്പോൾ മലയാള സിനിമയിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്.